ദൈവമേ നീ വിളിച്ചവനാകുന്നു, ബലവാനെ നീ വിളിച്ചവനാകുന്നു, മരണമില്ലാത്ത നീ വിളിച്ചവനാകുന്നു, ഞങ്ങൾക്കൊരു കൃഷിപ്പെട്ടവനെ സംബോധന ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി പരിശീലപ്പെട്ടവനെ അനുഭവം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നിങ്ങൾക്ക് വേണ്ടി പരിശീലപ്പെട്ടവനെ അനുഭവം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃതിയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്കുതി ഞങ്ങൾക്കാവശ്യമുള്ള ഇടക്കണമേ, ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഒരുപാട് കുട്ടികളാകുന്നു. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ധ്യയും കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനെ ഓർമ്മയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, വിശുദ്ധ സ്ലീഹാമയമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നുവല്ലോ. വിശുദ്ധ അപ്പോസ്തലന്മാരാൽ കർത്താവേന്റെ കൂടെ ഇരിക്കേണ്ടതിന്, ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകേണ്ടതിന്, സർപ്പത്തെയും അതിന്റെ ശക്തിയും ചവിട്ടേണ്ടതിനും, കർത്താവേന്റെ സ്വർഗീയ രാജ്യങ്ങളെടുത്തും ഘോഷിക്കേണ്ടതിനും അധികാരം നൽകി അവരെ അയച്ചതുപോലെ രഹിതരായ അടികളെ ചാഴ്ചത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവകരുണയിൽ ഞങ്ങളെ പരിപാലിക്കുകയും നന്മകളെ സമൃദ്ധരാക്കി തീർക്കുകയും സ്ലേഹന്മാർ കർത്താവേ അവരെ പ്രാപിച്ചതായ സ്വർഗീയ വാഗ്ദാനം നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്നവർക്ക് കൊടുത്തതായ ദൈവമായ കർത്താവിനും ന്യായവിധിയുടെ സമയം അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്നാകത്ത് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ രാജ്യം അവകാശമാക്കുമെന്ന് പറയുന്നു. ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ പ്രതിസന്ധിയാക്കണം. മുരക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കും. കർത്താവേ അപ്പോസ്തോലികമായിരിക്കുന്ന അടിസ്ഥാനം വിശുദ്ധ സഭയുടെ ക്രമീകരണം. കർത്താവേ അടിയങ്ങൾ ഞങ്ങൾ അതിൽ തലപ്പെട്ട് ദൈവകരണയിൽ ആശ്രയിക്കുവാൻ എന്റെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ വിശുദ്ധിയോടെ നിൽക്കുവാൻ നിത്യജീവൻ അവകാശിക്കുവാനും സംഗതിയാകണം. കാതലികവും അപ്പോസ്തലികവും ഏകവും വിശുദ്ധവുമായിരിക്കുന്ന വിശുദ്ധ സഭയിലേക്ക് ഞങ്ങൾ അനുഗ്രഹീതമായിട്ട് പോയി അതിന്റെ പ്രവർത്തനങ്ങളിൽ കർത്താവേ വ്യാപൃതരായി വിശുദ്ധ ദോദാശിക സംബന്ധത്തിലൂടി ഞങ്ങൾ നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് സ്വാർത്ഥിയാക്കണം. ഈ സന്ധ്യ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും ദൈവികമായി പരിപാലിക്കപ്പെട്ടാണ്. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ കർത്താവിൽ അനുഗ്രഹീതരെ, എംഎംഎസിന്റെ ക്ലാസ്സുകൾ അനുഗ്രഹീതമായി നടത്തുന്ന ദൈവത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് സ്തുതിക്കാം. നമ്മളെ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ പൊസ്തോലികമായിരിക്കുന്ന നൊയമ്പിലേക്ക് 12 പൊസ്തോലന്മാരെ പ്രത്യേകിച്ച് സഭയുടെ കെട്ടുപണിക്കായിട്ട് പിന്നീട് യേശുചന്ദ്രൻ ദർശനത്തിലൂടെ വിളിച്ചു വേർതിരിച്ച പൗലോസിന്റെയും ഓർമ്മയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് 13 നൊയമ്പിലേക്ക് സ്ലീഹാ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ മുതൽ സ്ലീഹാ നൊയമ്പാണ്. പ്രത്യേകമായിട്ട് എല്ലാ സ്ലീഹന്മാരെയും നമുക്ക് ഓർക്കാം. കർത്താവിന്റെ സുവിശേഷം ലോകമൊക്കെയിലും പോയി അറിയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. തീർച്ചയായിട്ടും അപ്പോസ്തലികമായ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന സഭ, നമുക്കും ഒരു വലിയ ദൗത്യമുണ്ട്, നമ്മുടെ ഒരു കോളിംഗ് ഉണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രൻ പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പണ്ടൊക്കെ സകല ജാതികളെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അങ്ങനെ ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. അപ്പോ അപ്പോസ്തലികത്തിന് അടുത്തതായ ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. ഈ നൊയമ്പ് ഒക്കെ അനുസ്മരിക്കുമ്പോൾ ഓരോ അപ്പോസ്തലന്മാരെ ഓരോ ദിവസം പ്രത്യേകമായിട്ട് പത്രോസ് മുതൽ യോഹന്നാൻ വരെയുള്ളവരെ ഓർക്കാം. ഏറ്റവും ഇളയവനായ യോഹന്നാൻ മാത്രമാണല്ലോ സ്വാഭാവിക മരണം പ്രാപിച്ചത്. ബാക്കി എല്ലാവരും യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് തിരികെയായിരുന്നു. അവരെ ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ അപ്പോസ്തലനായിരിക്കുന്ന മാർത്തോമാസ്ലൈക്കായ നമുക്ക് ഓർക്കാം. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പറഞ്ഞ് ധൈര്യമായി യേശുവിനോടൊപ്പം ഇറങ്ങി എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ള, പ്രത്യേകിച്ച് നമ്മളിപ്പോ പഠിക്കുന്ന ഒരു ഭാഗമാണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. അറിയോസിന്റെ വേദവിരീതം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ പിതാവിനേക്കാൾ കുറവുള്ളവനാണ് ദൈവം എന്ന് ആരും അവനെ വിളിച്ചില്ല എന്നൊക്കെ ഇന്നത്തെ നമ്മുടെ യേശുനാമക്കാരും യഹോവാസ്യത്തും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ പറയുന്നു യേശു ദൈവമല്ല എന്ന്. പക്ഷെ വേദപുസ്തകത്തിൽ എന്റെ ദൈവമേ എന്ന് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് സംശയമന്യെ നമ്മുടെ പിതാവ് യേശുവിനെ അഭിസംബോധന ചെയ്തു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംശയലേശമന്യെ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു. ശ്രീകന്മാർ അങ്ങനെ വിളിച്ചിരുന്നു, ശ്രീകന്മാർ അങ്ങനെ അംഗീകരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് ചേർന്ന് നമുക്ക് ഓർക്കാം. അത് മാർത്തോമാസ്ലൈഹായിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിന് വെളിപ്പാടാക്കി കൊടുത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഓർക്കാം. എല്ലാ ശ്രീകന്മാരെയും ഓർക്കാം. അവരുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരുടെ കാലഘട്ടം കഴിഞ്ഞു എങ്കിലും പൊത്തൊളികമായിരിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ we have to gospelize, evangelize the world, at least our surrounding, നമ്മുടെ ഫാമിലി, നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രി, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ എങ്കിലും ഇവൻ ആരെ സാക്ഷിയാക്കിയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇവളേശുവിന്റെ സാക്ഷിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഈ ദിവസങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായിരിക്കുന്ന നോയമ്പിന്റെ കൃപകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആത്മ ശരീര മനസ്സുകളുടെ വിശുദ്ധിയോടുകൂടി നോയമ്പിലേക്ക് പ്രവേശിക്കുവാൻ, വിശുദ്ധിയിൽ കൂടുതൽ വളരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ലൈൻ ഇങ്ങനെ മ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വീട്ടിൽ പറയുന്ന കാര്യങ്ങള്, പാത്രം കെടുക്കുന്നത്, നാളെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇറച്ചി കറി വെക്കുന്നത്, അതിന്റെയൊക്കെ ശബ്ദം കേൾക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പദോക്യൻ പിതാക്കന്മാരെയാണ്. പ്രത്യേകിച്ച് സഭയുടെ സത്യവിശ്വാസം, അപ്പോസ്തലന്മാർക്ക് ശേഷം വിശുദ്ധ സഭയിലെ സത്യവിശ്വാസം, അത് ഘോഷിക്കാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർക്ക് ശേഷമുള്ള പിതാക്കന്മാർ, സഭയുടെ ആദ്യകാല പ്രവർത്തകർ ഒക്കെ താല്പര്യപൂർവ്വം മുന്നിട്ടിറങ്ങിയപ്പോ അനേക വേദവിപരീതങ്ങൾ, ഹെറസീസ് ഇതിനിടയ്ക്ക് ഉണ്ടായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദവിപരീതമായിരുന്നു ഏരിയനിസം, അഥവാ അറിയൂസിന്റെ വേദവിപരീതം. ആ അറിയൂസിന്റെ ഹെറസി എന്ന് പറയുന്നത്, ഹെറട്ടിക്സ് ആയിരിക്കുന്ന അറിയൂസ് പഠിപ്പിച്ച കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യേശു ക്രിസ്തു പൂർണ്ണ ദൈവമല്ല, പിതാവിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ജീസസ് ക്രൈസ്റ്റ് was the creation of God the Father. Godhead-il three persons ennu parayana karyangal onnum illa. Putranam devum ennu parayana srishti mathramana ennulla padipikkam. Surikkathil athra mathram onnu orthirunna mathi. Ennal Nikyasunagathosil adine savichu thallugiyum, Nikyasunagathosil pratheecha Athanasiosinte nammal padikkunna vivakanmaril ulpetta aalalla, pakshe Athanasios namukku marakkan paadilla. അത്താനാസിയോസാണ് ശക്തിയുക്തം നിക്യാസിനോദോസിൽ ഈ വാദഗതിയെ എതിർത്തത്. അതിനുശേഷവും അതിന്റെ അനുരണനങ്ങൾ അറിയൂസിന്റെ വേദവിരീതം നിക്യാസിനോദോസിൽ ശപിച്ചു തള്ളിയെങ്കിലും അതിനെ പിന്തുടർന്ന് കുറെ കൂട്ടുണ്ടായിരുന്നു. അവരുടെ വാദഗതിയെയും പിന്നീടുള്ള ഡിബേറ്റിലൂടെയൊക്കെ തോൽപ്പിച്ച പിതാക്കന്മാരെ പറ്റിയാണ്, പൊതുക്കിയ പിതാക്കന്മാരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അറിയൂസിന്റെ വേദവിരീതത്തില് ആവശ്യമുള്ള വാക്കുകള്, വാചകങ്ങള്, അറിയൂസിന്റെ വേദവിരീതത്തെ എതിരിടുവാൻ തക്കവണ്ണം നിക്യാസുനഗദോസിൽ അത്താനാസിയോസിന്റെ ശക്തമായ വാദങ്ങള്, വ്യാഖ്യാനങ്ങൾക്ക് ശേഷം ആവശ്യമുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ ചേർത്ത് ഒരു വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചു. പല വാക്കുകളും അറിയൂസിന്റെ കൂട്ടർ ശക്തമായിട്ട് എതിർത്തു. വാഗ്വാദങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ചേർത്ത, വിശ്വാസ പ്രമാണത്തിൽ ചേർത്ത കാര്യം, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും. ഹോമോ ഉസിയോൺ ടു പാത്രി, പാത്രി അഥവാ പാത്രി, പാത്രി പിതാവ് എന്ന് പറയുന്ന ആ പിതാവ് എന്നുള്ള വാക്ക, പാതിരി പാതിരി, മലയാളത്തിൽ പാതിരി ആയത് കേട്ടോ, ലത്തീനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്ക, ഗ്രീക്ക് വേർഡാണ് പാട്രി എന്നുള്ളത്. പെട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടേത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഹോമോ ഉസിയോൺ ടു പാത്രി, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. സൃഷ്ടി പലരും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴേ വലിയൊരു തെറ്റ് ചൊല്ലുന്നുണ്ട്. സൃഷ്ടിയില്ലാത്തവന് ചൊല്ലും. നമ്മൾ ഈ ഒന്നാമത് ഉറക്കം തൂങ്ങിയത് ചൊല്ലുന്നത് എന്ന അത് ചൊല്ലുന്നതെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. 80 വർഷമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവൻ ചൊല്ലരുത്. സൃഷ്ടിയില്ലാത്തവനല്ല, സൃഷ്ടിയുള്ളവനാണ്. സൃഷ്ടിയല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പുത്രനാം ദൈവം സൃഷ്ടിയല്ല എന്ന് നമ്മൾ പറയുകയാണ്. ജനിച്ചവനാണ്, അവൻ സൃഷ്ടിയല്ല എന്ന് നമ്മൾ പറയുകയാണ്. ഹീസ് നോട്ട് എ ക്രിയേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വേണം മലയാളത്തിൽ ചൊല്ലാം. സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ, ഹോമോ ഊസിയോൺ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹോമോ ഊസിയോൺ എന്നുള്ള വാക്ക് വിശ്വാസ പ്രമാണത്തിൽ ചേർത്തു. എന്നാൽ അറിയൂസും കൂട്ടരും ശക്തമായിട്ട് ഹോമോയി ഊസിയോൺ, ഒരു അയോട്ട ഐ, ഹോമോ കഴിഞ്ഞ ഒരു ഐയും കൂടെ ചേർത്താൽ അതിനർത്ഥം ഓഫ് ദ ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആ സബ്സ്റ്റൻസ് അല്ല, ഓഫ് ലൈക്ക്, ഒരു ശകലം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു, പിതാവിനെ പോലൊക്കെ ശകലമൊക്കെ ഇരിക്കുന്നു എന്നുള്ളതുള്ളത് ആ ഹോമോയി അയോട്ട അതിനെ ചേർക്കാൻ. പക്ഷേ ഹോമോ ഊസിയോൺ, ഹോമോ യൂസിയോൺ, ഇത് വളരെ ശക്തമായിട്ട് വാദത്തിൽ നടന്നു. അവസാനം ഹോമോ ഊസിയോൺ, പിതാവിനോട് വണ്ണൻ, സമത്വമുള്ളവൻ എന്നുള്ള വാക്ക് തന്നെയാണ് ഹോമോ ഊസിയോൺ എന്നുള്ള വാക്ക് തന്നെ ചേർത്തു. പിതാവിനെ പോലെ ഉള്ളവൻ എന്നുള്ള വാക്കല്ല അവരാഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പിതാക്കന്മാർ പലരും തയ്യാറായില്ല. വിട്ടുവീഴ്ച ചെയ്യുവാന് ആരും ഒരുക്കമായിരുന്നില്ല. വീറോടെ പോരാടിയിട്ട് ഹോമോ ഊസിയോൺ, സാരാംശത്തിൽ തുല്യൻ എന്ന വാക്ക് വിശ്വാസ പ്രമാണത്തിൽ ചേർത്തതിന്റെ മുഴുവൻ ബഹുമതിയും സത്യത്തിൽ ഈ അത്താനാസിയോസ് എന്ന പിതാവിൽ അർത്ഥപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളെങ്കിലും അടിസ്ഥാനപരമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിന് ശേഷവും നമുക്കറിയാം വിശുദ്ധ ബസേലിയോസിന്റെ, ഗ്രിഗോറിയോസിന്റെ ഒക്കെ ജീവചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അതിനുശേഷം പ്രവർത്തിച്ച ആൾക്കാരാണ്. അവരുടെ പഠിപ്പിക്കലും അന്നും പിന്നീടേയും ശക്തമായി ഈ നിത്യാസന്നതത്തിൽ അറിയൂസിന്റെ വേദവിപരീതമായിട്ട് എഴുതി തള്ളിയെങ്കിലും അത് പിന്നീടും ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വേരോടി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അറിയൂസ് വളരെ പണ്ഡിതനായിരുന്നു. അദ്ദേഹം നല്ല നാടോടിപ്പാട്ടുകളിലൂടെ പെട്ടെന്ന് ജനമനസ്സുകളിൽ കയറത്തക്കവണ്ണം ഒക്കെ ഇങ്ങനെ പാട്ടുകളിലൂടെ എഴുത്തുകളിലൂടെ ഒക്കെ. എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ കമ്മ്യൂണിസം ഉണ്ടായ സമയത്ത് ഉണ്ടായ ധാരാളം ഗീതങ്ങൾ, പാട്ടുകൾ, മലയാള പാട്ടുകളൊക്കെ നമ്മൾ സാധാരണ പാടാറുള്ളത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഇത് സത്യത്തിൽ കമ്മ്യൂണിസം വേരോടിയപ്പോൾ ഉണ്ടായ ഒരു പാട്ടാണ്. നമ്മളത് ഇപ്പോഴും നമുക്കറിയില്ല എന്ത് മെസ്സേജാണ് അതിലൂടെ നൽകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് പാടിപ്പോവുകയാണ്, മനസ്സിലായി? അപ്പൊ അത്ര സ്വാധീനമുണ്ട് ചില ഗാനങ്ങൾക്ക്. എന്നൊരു ഉദാഹരണം പറഞ്ഞു നമ്മളുള്ളത്. അതുപോലെ എത്രയോ ഗീതങ്ങൾ, അങ്ങനെ എത്രയോ ഗീതങ്ങൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഉദാഹരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല, നമ്മുടെ അന്തരീക്ഷം വിട്ടുപോകരുതല്ലോ. അതുകൊണ്ട് അറിയൂസ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് പിന്നീടും പഠിപ്പിച്ചതുകൊണ്ട് ബസേലിയോസ് പിതാവ് വില്യം ആർ ബസേലിയോസ്, നിസായിലെ ഗ്രിഗോറിയോസ്, ഗ്രിഗോറിയോസ് നാസിയാൻസസ്, പിന്നീട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ജോൺ ക്രിസോസ്റ്റം, ഈ പിതാക്കന്മാരെല്ലാം ഈ വേദവിപരീതങ്ങളെ എതിർക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ഹോമിച്ചവരാണ് എന്നുള്ള ഒരു രീതിയിൽ വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരുടെ കാര്യം നമ്മൾ പഠിച്ചു. വലിയമാർ ബസേലിയോസ് എന്റെ കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷം ഗ്രിഗോറിയോസ് നിസ, അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന നിസായിലെ ഗ്രിഗോറിയോസിന്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. മിലിത്തിയോസ് ഓഫ് അന്തിയോസ്, അന്നത്തെ പാത്രിക്കീസ് ആയിരുന്ന അദ്ദേഹത്തിന്റെ വേർപാടിന്റെ സമയം ഒരു ശ്രേഷ്ഠമായ പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തിയതായിട്ട് നമ്മൾ പഠിച്ചു. പിന്നീട് ഈ കൗൺസിലിന്റെ സമയം കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് മിൽജിയോസ് കാലം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബാർബിക്കീസായിരുന്നു. അതിനുശേഷം ഫിസിക്കൽ ഹെൽത്ത് വാസ് നോട്ട് ഗുഡ് ആൻഡ് ഡൈഡ് ഓൺ ഇൻ ദ ഇയർ 394 എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഉടമ്പടി നമ്മൾ പഠിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയും. ഗ്രിഗറി ഓഫ് നിസായ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. His works are based on the strong foundation of literary elegance and spiritual vigor. They can be classified into five groups. Grigory of Nyssa's എഴുത്തുകളെ അഞ്ച് രീതിയിൽ നമുക്ക് വേർതിരിക്കാം. അതില് വർക്ക്സ് ഇന്റർപ്രറ്റിംഗ് ദ ബൈബിൾ വേദവ്യാഖ്യാനപരമെന്നും, സ്പിരിച്വൽ ആൻഡ് അസറ്റിക് വർക്ക്സ് ആധ്യാത്മികവും സന്യാസപരവുമായ പ്രവർത്തനങ്ങൾ, ബുക്ക് സപ്പോർട്ടിംഗ് ഫേസ് ഓർ വിശ്വാസ സമർത്ഥനാപരം അല്ലെങ്കിൽ കാറ്റക്കിസം നമുക്ക് പറയാം. കാറ്റക്കിസം ഇപ്പോഴും കാത്തലിക് ചർച്ചിൽ വിശ്വാസ സമർത്ഥകരുണ്ട്, കാറ്റക്കിസം ഉണ്ട്. അതുകൂടാതെ അവര് പ്രായപൂർത്തിയായവരൊക്കെ സ്നാനമേൽക്കുന്ന സമയം വേദപഠന ക്ലാസ്സുകളെല്ലാം നിർബന്ധമായിട്ട് സംബന്ധിച്ച് കാറ്റക്കിസം എന്നുള്ള വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. നമുക്കും അത്രയെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കാറ്റക്കിസം എന്ന് പറഞ്ഞാല് ഫെയ്ത്ത് ഓറിയന്റഡ്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റക്കിസമാണ് സത്യത്തിൽ. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ പഠന ക്ലാസ്സുകളാണല്ലോ. അതാണ് വിശ്വാസ സമർത്ഥനാപരം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തുകളുണ്ട്, ലെക്ചേഴ്സ് ഉണ്ട്, പിന്നെ പ്രഭാഷണ ഡിസ്കോഴ്സ് പ്രഭാഷണങ്ങൾ. അങ്ങനെ അഞ്ച് ഹെഡിങ്ങിലായിട്ട് ഗ്രിഗറി ഓഫ് നിസ്സായുടെ വർക്കുകളെ നമുക്ക് വേർതിരിക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആർ ഹിസ് വർക്ക് ഓൺ ദി ക്രിയേഷൻ ഓഫ് മാൻ, ദാറ്റ് ഇൻ ലൈഫ് ഓഫ് മോസസ് ആൻഡ് ഹിസ് കമന്ററി ഓൺ ദ സോങ് ഓഫ് സോങ്സ്. മോശയുടെ ജീവിതത്തെ പറ്റിയും ഉത്തമഗീതത്തിന്റെ വ്യാഖ്യാനത്തെ പറ്റിയുമുള്ള അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളുണ്ട്. ഇൻ ദ ലൈഫ് ഓഫ് മോസസ് ഗ്രിഗറി സ്പീക്സ് ഓഫ് ത്രീ സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. ലൈഫ് ഓഫ് മോസസ്, മോശയുടെ ജീവിതം എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം നമ്മുടെ ആധ്യാത്മിക വളർച്ചയുടെ മൂന്ന് തലങ്ങളെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇനിഷ്യൽ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ഒരു ആത്മീയ അന്ധത എന്നുള്ളൊരു കാലഘട്ടമുണ്ട്. ദെൻ സ്പിരിച്വൽ ഇലുമിനേഷൻ എന്നുള്ളത്, രണ്ടാമത് ആധ്യാത്മികമായ ഒരു ചൈതന്യം, ഒരു പ്രകാശം. ഇലുമിനേഷൻ എന്ന് വെച്ചാൽ ഒരു തേജസ്സിന്റെ അനുഭവമാണല്ലോ. അപ്പോ ആദ്യം അന്ധകാരം, പിന്നീട് ഒരു തേജസ്, മൂന്നാമതായിട്ട് എ ഡാർക്ക്നെസ് ഓഫ് മൈൻഡ് ഇൻ മിസ്റ്റിക് കണ്ടംപ്ലേഷൻ ഓഫ് ഗോഡ് ഹു കനോട്ട് ബി കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ശൂന്യതയിലേക്ക് നമ്മൾ പോകും. അതൊരു മിസ്റ്റിസിസത്തിലേക്ക് പോകുന്നത്, ദൈവത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ട് മിസ്റ്റിക് കണ്ടംപ്ലേഷൻ ഓഫ് ഗോഡ് ഹു കനോട്ട് ബി കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ ശക്തമാണല്ലോ. ദൈവത്തെ പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ച് എന്നിട്ട് ഒന്നും സാധിക്കാതെ വരുന്ന ഒരു ശൂന്യവൽക്കരണമുണ്ട്. അതാണ് മൂന്നാമത്തെ സ്ഥലം. ആദ്യമേ അന്ധകാരം, പിന്നീട് തേജോമയം. ഒരു ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്നു, എന്നാൽ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ തോറും സാധിക്കാതെ വരുന്നതിന്റെ ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടാ ഈ മൂന്നാമത്തെ തലം അതിന്റെ ഒരു പൂർണ്ണതയെ പറ്റി പറയുക. അങ്ങനെയാണ് ഈ മൂന്ന് തലങ്ങളിൽ മോശയുടെ ജീവിതത്തിൽ ആധ്യാത്മിക ചിന്ത അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. His main argument for the infinity of God, which can be found in against Eunomius. Eunomius-ന്റെ പഠിപ്പിക്കുക, അതും ഹെറസിയാണ്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോയി നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. എവനോമിയസിന്റെ വേദവിപരീതത്തെ എതിർക്കുവാൻ തക്കോണം എഴുതിയ എഴുത്തുകളിൽ അദ്ദേഹം പറയുന്നത് ഇൻഫിനിറ്റി ഓഫ് ഗോഡ് എന്നുള്ള കാര്യം, ദൈവത്തിന്റെ നിത്യത എന്നുള്ള കാര്യം പറയുകയാണ്. ഇസ് ദാറ്റ് ഗോഡ് ഗുഡ്നെസ് ഈസ് ലിമിറ്റ്ലെസ്, സീമകൾക്ക് അതീതമാണ്. ആൻഡ് ഇഫ് ഗോഡ് ഗുഡ്നെസ് ഈസ് എസെൻഷ്യൽ, ഗോഡ് ഇസ് ഓൾസോ ലിമിറ്റ്ലെസ്. An important consequence of Grigory's belief in the infinity of God is his belief that God as limitless is essentially incomprehensible to the limited minds of created beings. സൃഷ്ടികളുടെ പരിമിതിയുള്ള മനസ്സുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹം എഴുത്തുകളിൽ ഗ്രിഗറി ഫോളോയിങ് ബേസിൽ ഡിഫൈൻ ദ ട്രിനിറ്റി വൺ എസൻസ് ഇൻ ത്രീ പേഴ്സൺസ്. നമ്മളെ ഞാൻ പറഞ്ഞു പെന്തക്കോസ്തിൽ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു കാര്യമാണ് വൺ എസൻസ്, ഏകതാരാംശം, മൂന്നാളത്വം, ഏക എല്ലാവരുടെ സത്യ ഒന്ന് തന്നെയാണ്. ദ ഉസിയ, ദ എസൻസ് ഓഫ് ഗോഡ് ഇസ് വൺ, ബട്ട് ദേർ ആർ ത്രീ പേഴ്സൺസ് ഇൻ ഗോഡ് ഹെഡ് എന്നുള്ളതിന്റെ വിശദീകരണം ഗ്രിഗറി ഓഫ് നിസായി നൽകുകയാണ്. ദ ഫോർമുല അഡോപ്റ്റഡ് ബൈ ദി കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 381 ക്രിസ്തുവിനെ പോലീസ് സിനോഡോസിൽ അത് അംഗീകരിക്കുകയാണ്. ലൈക്ക് അതർ കപ്പഡോഷ്യൻ ഫാദേഴ്സ് ഹി വാസ് എ ഹോമോ ഊസിയൻ ആൻഡ് അഫേംസ് ദ ട്രൂത്ത് ഓഫ് ദി കോൺസബ്സ്റ്റാൻഷ്യാലിറ്റി ഓഫ് ദി ട്രിനിറ്റി ഇൻ എഗനസ്റ്റ് എവനേമിയസ്. ഈ തൃത്വത്തെ വ്യാഖ്യാനിക്കുകയാണ് എഗനസ്റ്റ് എവനേമിയസ് എന്നുള്ള പുസ്തകത്തിലൂടെയൊക്കെ. അപ്പൊ ദൈവത്തിന്റെ നിത്യത, തൃത്വത്തിന്റെ വിശദീകരണം, മൂന്ന് ആളത്വങ്ങൾ, ഏക സാരാംശം, ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കും. ഗ്രിഗറി മേഡ് എ പ്രൊഫൗണ്ട് ഫിലോസഫിക്കൽ അനാലിസിസ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം ആൻഡ് ഇൻ ഹിസ് റെസ്പെക്ട് ഹി അൺപാരലൽഡ് എമംഗ് ഈസ്റ്റേൺ ഫാദേഴ്സ്. അദ്ദേഹം മറ്റുള്ള പിതാക്കന്മാരെക്കാൾ ഒരു ഒരു അൺപാരലൽഡ് അമ്പര പകരം വെക്കാനായിട്ട് മേബി വി കൻ സേ ഹിസ് യുണീക്ക്, അദ്വിതീയനാണ് എന്ന് തന്നെ പറയാം പൗരസ്ത്യ പിതാക്കന്മാരിൽ. അദ്ദേഹം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി, ഫ്രീ വിൽ, ഫ്രീഡം, ഹ്യൂമൻ ഫ്രീഡം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിം ഹ്യൂമൻ ഫ്രീഡം ഹൈലൈറ്റ്സ് ദാറ്റ് ഗോഡ് ഗേവ് മാൻ ദ പോസിബിലിറ്റി ഓഫ് ബിക്കമിംഗ് ഡിവൈൻ വെൻ ഹി വാസ് ക്രിയേറ്റഡ്. മനുഷ്യന് നന്മയിലേക്ക് വളരാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഓർക്കുകയല്ലേ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം ആദാമിന്റെ കയ്യേക്ക് കയറി അങ്ങ് പിടിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഹൗവ പഴം പറിക്കാനായിട്ട് പോയപ്പോ കൈക്കെട്ടിന് ഞൊട്ട് കൊടുത്താൽ മതിയായിരുന്നു, ഈ വിഷയമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്റെ കളപ്പുബുദ്ധിക്ക് ചിന്തിച്ചിട്ടുള്ളതാണ് അല്ലേ, ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് നേട്ടറി കുഞ്ഞുങ്ങളുടെ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചു നോക്കി, ഹൗവ പഴം പറിക്കാൻ പോകുന്നു, ദൈവം ഇങ്ങോട്ട് ഒന്ന് തലക്കിട്ട് ഒറ്റയടി, വിഷയം കഴിഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് അറിയാമോ? അതാണ് ഫ്രീ വിൽ എന്ന് പറയുന്ന കാര്യം. നമ്മൾ അപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ, നമുക്ക് വി ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, ദൈവം ഈ ലോകത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അമേരിക്ക വന്ന് എന്തെല്ലാം കാണിച്ചു, എന്നിട്ടാലും വഴക്ക് പറഞ്ഞു നിങ്ങളെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ എന്തെല്ലാം തോന്നി രസം കാണിച്ചിട്ടുണ്ടാവും, ചിന്തിച്ചു നോക്കി, അറിഞ്ഞോ അറിയാതെയൊക്കെ. എന്തുകൊണ്ട് ആരും പെട്ടെന്ന് പിടിക്കുന്ന ആ മനസാക്ഷി നമ്മളിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. അത് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം, ഫ്രീ വിൽ, അത് ഒത്തിരി വ്യാഖ്യാനിക്കേണ്ടതായ കാര്യമാണ്, ഞാൻ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു ഹ്യൂമൻ ഫ്രീഡം, ഫ്രീ വിൽ എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് ഗ്രിഗറി ഓഫ് നിസ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. ദ ഇന്നർ മീനിങ് ഓഫ് ദി ഫാക്ട് ദാറ്റ് മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ് ഇസ് ദാറ്റ് മാൻ ഈസ് ഗിവൺ പാർട്ട്ണർഷിപ്പ് ഇൻ ഗോഡ്സ് ഫ്രീഡം ആൻഡ് ഗുഡ്നെസ്. അതാ കേട്ടോ, നമ്മൾ ഓർക്കേണ്ട ഈ കാര്യം, ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഭാഗഭാഗിത്വം തന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ, യു ആർ ദ ആംസ് ഓഫ് ഗോഡ് ഇൻ ദ വേൾഡ്, യു ആർ ദ ആംസ് ഓഫ് ഗോഡ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ദൈവം ചെയ്യാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. അതാ നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ, ഭൗതാവിത്യ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ഈ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ, തിരുവചനം പഠിക്കുമ്പോൾ, ദൈവം എന്റെ സ്ഥാനത്ത് ദൈവമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, അവരോട് എന്ത് വാക്ക് സംസാരിക്കുമായിരുന്നു, ദൈവത്തിന്റെ ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത്. അത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. വി ആർ കോ ക്രിയേറ്റഡ്, ക്രിയേറ്റർ എന്ന് പറയാം. നമ്മളൊരു സഹസൃഷ്ടാവായി, അല്ല അതിന്റെ പൂർണ്ണ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ദൈവത്തിന്റെ ആ ഫ്രീഡം ആൻഡ് ഗുഡ്നെസ്, അതില് ദാറ്റ് ഇസ് വാട്ട് മെൻഷൻ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വി ആർ ക്രിയേറ്റഡ്, മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്നെസ് എന്നുള്ളത് പറയുമ്പോ എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രിഗറി തിയോളജി വാസ് ദാറ്റ് ഓഫ് അപ്പോഫാറ്റിക്. അപ്പോഫാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അദൃശ്യനായ ദൈവത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഹി പ്രപ്പോസ് ദാറ്റ് ഗോഡ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് വി നോ. നമുക്ക് നമ്മുടെ അറിവ് വെച്ച് പറയാനായിട്ടൊക്കെ സാധിക്കും. ഹി ഈസ് നോട്ട് റാദർ ദാൻ വാട്ട് വി മൈ സ്പെക്കുലേറ്റ് ഹിം ടു ബി. ഗ്രിഗറി സീംസ് ടു ഹാവ് ബിലീവ്ഡ് ഇൻ യൂണിവേഴ്സൽ സാൽവേഷൻ ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ്. ഈ ലോകത്തിലുള്ള സർവരുടെയും സകല സൃഷ്ടിയുടെയും രക്ഷ എന്നുള്ളത്. ഈ മറ്റുള്ള പൊന്തക്കോസുകാരും സ്വന്തക്കോസുകാരും സ്വന്തക്കോസുകാരും ഒക്കെ ആയിട്ട് നമുക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാ. നമുക്ക് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് ഒരു പുരോഹിതൻ കയറി നിൽക്കുമ്പോൾ ആദാം മുതൽ ഇന്ന് വരെയുള്ള സകല സൃഷ്ടികളെയും പ്രപഞ്ചത്തെയും സകലത്തെയും സർവ ജീവജാലങ്ങളെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഈ അതാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നൊക്കെ ചൊല്ലുന്നില്ലേ, അപ്പൊ ഇത് സകലതിനെയും മാലാഖമാരുടെ ഗണത്തെയും സകലത്തെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സകലരുടെയും രക്ഷയാണ് നമ്മുടെ ആഗ്രഹം. അവൻ സ്നാനം മുങ്ങിയോ ഇല്ലയോ, അവന് 13 വയസ്സുണ്ടോ, ഡിഗ്രി പാസ്സായതാണോ, അവന് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞോ, ഇതൊന്നും ചെയ്തില്ലല്ലോ. വലതുഭാഗത്തെ കള്ളൻ, വലതുഭാഗത്തെ കള്ളൻ ചെയ്തത് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവാണെന്നുള്ള സ്വീകരണം അവനുണ്ടായി. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, അല്ലെ, ഏറ്റു പറയാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ ഒരു 13 വയസ്സ് താഴെയുള്ളവർ, ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഏറ്റു പറയാൻ സാധിക്കാത്തവർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ, സകലത്തെയും പരിപാലിക്കണമേ, സകലത്തെയും ദൈവമിച്ഛിക്കുന്ന രീതിയിലുള്ള രക്ഷയിലേക്ക് നയിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ട് എപ്പോഴും. സകലത്തെയും അതുകൊണ്ട് പരിസ്ഥിതിയെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാരെല്ലാം പഠിപ്പിക്കുന്നത് യു ആർ ദ ആംസ് ഓഫ് ഗോഡ് ഇൻ ദ വേൾഡ്. അതാ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഓർത്തിരിക്കുക. ഇത് ഗ്രിഗറി ഓഫ് നിസായുടെ ഒരു പഠിപ്പിക്കലായിരുന്നു. ഹിസ് പ്രൊമിനന്റ് വർക്ക് സപ്പോർട്ടിംഗ് ഫെയ്ത്ത് എഗനസ്റ്റ് എവണേമിയസ് എഗനസ്റ്റ് അപ്പോളിനാറിസ് ആൻഡ് ദോസ് ഡീലിംഗ് വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് റിസറക്ഷൻ, ഇവരൊക്കെ പുനരുത്ഥാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ സംബന്ധിച്ച് മറ്റ് വേദപുരീതങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരാണ് ഈ എവനോമിയസും അപ്പോളിനാറിസും ഒക്കെ. ദ ഡിസ്കോഴ്സ് ഓൺ വെർജിനിറ്റി ഹാസ് എ ക്ലോസ് ബെയറിംഗ് ഓൺ അസെറ്റിക് ലൈഫ് ഇൻ വെൽ ഈസ് വെൽ നോൺ. അദ്ദേഹത്തിന്റെ സന്യാസത്തെ പറ്റിയുള്ള ഒരു ഡിസ്കോഴ്സ് ഉണ്ട്. കന്യകാസത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡിസ്കോഴ്സിൽ, ഒരു പ്രഭാഷണത്തില്, ഒരു ക്ലോസ് ബെയറിംഗ് ഓൺ അസെറ്റിക് ലൈഫ് ഈസ് വെൽ നോൺ. ഇത് വളരെ പ്രശസ്തമാണ്, സന്യാസ ജീവിതത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ഇൻ ദ ഗ്രീക്ക് കാറ്റക്കിസം ഗ്രിഗറി സജസ്റ്റ് ദാറ്റ് വൈൽ എവറി ഹ്യൂമൻ ബീങ് വിൽ ബി റിസറക്റ്റഡ് സാൽവേഷൻ വിൽ ഓൺലി ബി അക്കോർഡിംഗ് ടു ദി ബാപ്റ്റൈസ്ഡ് ഓൾദോ ഹി ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് അതേഴ്സ് ഡ്രിവൺ ബൈ ദെയർ പാഷൻസ് ക്യാൻ ബി സേവ്ഡ് ആഫ്റ്റർ ബീങ് പ്യൂരിഫൈഡ് ബൈ ഫയർ. അദ്ദേഹത്തിന് പഠിപ്പിക്കല് നമ്മളെ സകല സൃഷ്ടിയെയും നയിക്കണമെന്ന്, നന്മയിലേക്ക് രക്ഷയിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോ അഗ്നി കൊണ്ട് ശുദ്ധി വരുത്തപ്പെട്ടതിന് ശേഷം സമൂഹിത സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഈശ്വരനെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ, ആ സകലതും അഗ്നി കൊണ്ട് വിശദീകരിക്കപ്പെട്ടതിന് ശേഷം രക്ഷയിലേക്ക് വരും എന്ന് തന്നെ ഉള്ളതായിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ചാപ്റ്റർ 35 ഗ്രിഗറി ഡിക്ലെയേഴ്സ് ദാറ്റ് ദോസ് ഹു ഹാവ് നോട്ട് ബീൻ പ്യൂരിഫൈഡ് ബൈ വാട്ടർ ത്രൂ ബാപ്റ്റിസം വിൽ ബി പ്യൂരിഫൈഡ് ബൈ ഫയർ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ്. പ്യൂരിഫൈഡ് ബൈ വാട്ടർ എന്ന് പറയുന്നത് മമോദിസ സ്വീകരിച്ചവർ, അല്ലാത്തവര് വിൽ ബി പ്യൂരിഫൈഡ് ബൈ ഫയർ ഇൻ ദ എൻഡ് ഓഫ് ഇൻ ദ എൻഡ് സോ ദാറ്റ് ദയർ നേച്ചർ മേ ബി റിസ്റ്റോർഡ് പ്യുവർ അഗെയിൻ ടു ഗോഡ്. മമോദിസ സ്വീകരിക്കാതെ പോകുന്നവരുടെ രക്ഷ എന്ന് പറയുന്നത് ദേ വിൽ ബി പ്യൂരിഫൈഡ് ബൈ ഫയർ, അഗ്നി കൊണ്ട് അല്ലേ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇനിയും അഗ്നി കൊണ്ടാണ്, ഇനിയും ജലപ്രളയം കൊണ്ടൊന്നും നശിപ്പിക്കുക, ഇനി അഗ്നി കൊണ്ടാണ്, അഗ്നി കൊണ്ട് അവരെ ശുദ്ധീകരിക്കുക, അഗ്നി ചോദനയെങ്കിലൂടെ കടന്നു പോവുക, അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് ഗ്രിഗറിയുടെ പഠിപ്പിക്കലായിരുന്നു. ഫർദർ മോർ ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ 36 ഗ്രിഗറി സെയ്സ് ദാറ്റ് ദോസ് ഹു ആർ പ്യൂരിഫൈഡ് ഫ്രം ഈവിൾ വിൽ ബി അഡ്മിറ്റഡ് ഇൻ ടു ദി ഹെവൻലി കമ്പനി. ഈ തിന്മയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ടെടുക്കുന്നവർ സ്വർഗീയ ഗണങ്ങളുടെ കൂട്ടങ്ങളോട് ചേരുമെന്നുള്ളത് അദ്ദേഹത്തിന് പഠിപ്പിക്കലായിരുന്നു. ഗ്രിഗറി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഇസ് ക്രിയേറ്റഡ് സൈമൾട്ടേനിയസ് ടു ദി ക്രിയേഷൻ ഓഫ് ദി ബോഡി ഇൻ ഓപ്പോസിഷൻ ടു ഒറിഗൻ ഹു ബിലീവ്ഡ് ഇൻ പെർ എക്സിസ്റ്റൻസ് ഓഫ് ദി സോൾ. ടു ഗ്രിഗറി ദ ഹ്യൂമൻ ബീങ് ഇസ് എക്സെപ്ഷണൽ ബീങ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, എക്സെപ്ഷണൽ ആണ് എന്ന് പറയുക. ഇൻ ദ സോങ് ഓഫ് സോങ്സ് ഗ്രിഗറി metaphorically describes human lives as paintings created by apprentices to a master. The apprentices are the human wills who imitate their master's work. The life of Christ with beautiful colors. Colors എന്ന് പറയുന്നത് the virtues of life. So, master's work എന്ന് പറയുന്നത് the life of Christ ആണ്. Beautiful colors എന്ന് പറയുന്നത് the virtues of life ആണ്. നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ കൊണ്ടത് വർണ്ണത്തായം തീർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആശയം. And thus, man strives to be reflection of Christ. പിന്നീട് മനുഷ്യൻ നമ്മുടെ നന്മ പ്രവർത്തികൾ കൊണ്ട് യേശു ക്രിസ്തുവിനുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്മ പ്രവർത്തികൾ കൊണ്ട് വർണ്ണചായം തീർത്ത് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്നത്. There are many similarities between Gregory's theology and neo-patronist philosophy. Specifically, they share the idea the reality of God is completely inaccessible to human beings and man can only come to see God through a spiritual journey in which knowledge is rejected and the path of meditation is followed. എന്ന് പറയുന്നത് അറിവ് ജീർപ്പിക്കുന്നു എന്നുള്ള ആശയം അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾ ധ്യാനാത്മകമായി ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തെ പറ്റി കുറെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ല. ദൈവത്തെ അറിയുകയും ദൈവത്തെ പറ്റി അറിയുകയും രണ്ടില്ലണ്ട. ദൈവത്തെ അറിയുക, ദൈവത്തെ പറ്റി അല്ലെ ദൈവത്തെ കുറിച്ച് അറിയുക, ഇത് രണ്ട് കാര്യങ്ങളാണ്. ദൈവത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് അറിവാ, പക്ഷേ ദൈവത്തെ അറിയണമെങ്കിൽ മെഡിറ്റേഷൻ വേണം. അതായിരുന്നു അദ്ദേഹത്തിന് പഠിപ്പിക്കുന്നത്. ഗ്രിഗറി ഈസ് റിവേഴ്സ്ഡ് ആസ് എ സെയിന്റ്, ബട്ട് ഹി ഈസ് നോട്ട് എ ഡോക്ടർ ഓഫ് ദി ചർച്ച്. ഹി ഈസ് വെനറേറ്റഡ് ഇൻ ദി ഈസ്റ്റ്. ഹിസ് റിലിക്സ് വേർ ഹെൽഡ് ബൈ വത്തിക്കാൻ അണ്ടിൽ 2000 and later they were translated to Greek Orthodox Church of St. Gregory of Nyssa, San Diego, California. കാലിഫോർണിയയിലുണ്ട് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ. അതുകൂടി ഒന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓർപ്പിക്കുന്നു ഗ്രിഗറി ഓഫ് നിസ്സയെ പറ്റിയുള്ള അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും വിഷമിക്കണമെന്നില്ല. അത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പിതാക്കന്മാരെല്ലാം വേദവിരീതങ്ങളെ എതിർത്ത് നമുക്ക് സത്യവിശ്വാസം അത് വീറോടെ പോരാടി നിലനിർത്തിയവരാണ്. അറ്റ്ലീസ്റ്റ് അവരുടെ ആ വിശ്വാസം അത് നിലനിർത്താൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധ്യമെങ്കിലും നമുക്കുണ്ടായാൽ മതി. നമുക്ക് ഈ മൂന്ന് പേരിൽ അവസാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കപ്പദോക്യ പിതാക്കന്മാരില് നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും അവസാനം പഠിക്കാം. അത് പിന്നെ പോഷ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമല്ല, അത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അത് അവസാനം നോക്കാം. ഇപ്പൊ സിലബസിൽ നമുക്ക് തന്നിരിക്കുന്നത് സെയിന്റ് ജോൺ ക്രിസോസ്റ്റമ സ്വർണമാവുകാരനായ മാർ ഇവാനിയോസ്, രണ്ടുപേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുമ്പോൾ ഇവാനിയോസ് ദ ഗോൾഡൻ ടങ്ക്ഡ് സ്വർണമാവുകാരനായ മാർ ഇവാനിയോസ് എന്ന പേരും കൂടി മനസ്സിൽ വരണം. അദ്ദേഹത്തെ പറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് അത് നമ്മൾ നോക്കിയില്ല, അദ്ദേഹത്തെ പറ്റി പറഞ്ഞാണ് തുടങ്ങുന്നത്. അനാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് കൊസ്തനോപോലിസിലെ പാത്രിക്കീസ് ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം അന്ത്യോക്യക്കാരനായ ഇവാനിയോസും അതായത് നാസിയാൻസിലെ ഗ്രിഗോറിയോസിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളില് പാത്രിക്കീസ് ആയ വ്യക്തിയാണ് അന്ത്യോക്യക്കാരനായ ഇവാനിയോസ്. രണ്ടു പേർക്കും തിളങ്ങുന്ന വ്യക്തിത്വം ഉണ്ടായിരുന്നു എങ്കിലും അധികാരികളെ അസൂയക്കാര്യം പ്രീതിപ്പെടുത്തുവാൻ കഴിയാതെ പോയതിനാൽ പിന്നീട് സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വർണമാവുകാരനായ ഇവാനിയോസിന്റെ ജീവചരിത്രം അനീതിക്കെതിരെ സ്വർണമാവ് പ്രയോഗിച്ചതിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന് സ്വർണമാവുകാരൻ എന്ന് വിളിക്കാൻ തന്നെ കാര്യം അദ്ദേഹത്തിന്റെ വർത്താനം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അനീതി എവിടെ കണ്ടാലും വളരെ ശക്തമായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ വാക്കുകളിലൂടെ. അതുകൊണ്ട് നാവുകാരൻ എന്ന് പറഞ്ഞു. ഗോൾഡൻ ടങ്ക്ഡ് എന്ന് പറയാൻ കാര്യം അദ്ദേഹം അനീതി എവിടെ കണ്ടാലും തന്നെ വാക്കുകളിലൂടെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. സെന്റ് ജോൺ ക്രിസോസ്റ്റം വാസ് ബോൺ അറ്റ് അന്ത്യോക് ഇൻ AD 349. ഹി വാസ് ദ ആർച്ച് ബിഷപ്പ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ഏർലി ചർച്ച് ഫാദർ. ഹി ഈസ് വെരി വെൽ നോൺ ഫോർ ഹിസ് ഒറേറ്ററി ആൻഡ് ഹിസ് വെഹമൻ അറ്റാക്ക് ഓൺ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരെ എല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് വളരെ ശക്തമായിട്ട് അദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വർണ്ണനാവുകാരൻ എന്ന് പറയുന്നത്. ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ് അൺഫ്ലിഞ്ചിങ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ് അനീതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഇൻ ഗ്രീക്ക് ക്രിസോസ്റ്റമോസ് മീൻസ് ഗോൾഡൻ മൗത്ത്, സുവർണ വായ എന്നാണ്, സുവർണ നാവ് എന്നാണ് അർത്ഥം. ഹി ഈസ് ഓണേർഡ് അസ് എ സെയിന്റ് ഇൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് കാത്തലിക് ആൻഡ് ആംഗ്ലിക്കൻ ചർച്ചസ്. ഇവരെല്ലാവരും സെന്റ് ജോൺ ക്രിസോസ്റ്റത്തെ സ്വർണനാവുകാരനായ ഇവാനിയോസിനെ ഇവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ആംഗ്ലിക്കൻ ചർച്ചസും സെയിൻസിനെ അവരെ അംഗീകരിക്കുന്നുണ്ട്, കുറച്ച് സെയിൻസിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും കാത്തലിക് ചർച്ചും കൂടാതെ ആംഗ്ലിക്കൻ ചർച്ചും കൂടി അംഗീകരിക്കുന്ന പിതാവാണ് സെന്റ് ജോൺ ക്രിസോസ്റ്റം. ബേസിൽ ദ ഗ്രേറ്റ് ഗ്രിഗറി ഓഫ് നാസിയാൻസസ് ആൻഡ് സെന്റ് ജോൺ ക്രിസോസ്റ്റം ആർ റിഗാർഡഡ് ആസ് ത്രീ ഹോളി ഹൈറാർക്സ്. ദ കോപ്റ്റിക് ചർച്ചസ് ഓൾസോ റെക്കഗ്നൈസ് ഹിം ആസ് എ സെയിന്റ്. ഹി ഈസ് ദ ഗ്രേറ്റ് ഹൈറാർക്ക് ആൻഡ് എക്യുമെനിക്കൽ ടീച്ചർ ഓഫ് ദി ഈസ്റ്റ്. ഹി വാസ് ബോൺ ടു ഗ്രീക്കോ സിറിയൻ പേരൻസ്. ഹിസ് ഫാദർ വാസ് സെക്കൻഡസ് ആൻഡ് മദർ വാസ് അന്തൂസ. സെക്കൻഡസ് ആൻഡ് അന്തൂസ അവരുടെ മകനായിട്ടാണ് ഇവാനിയോസ് ജനിച്ചത്. ജോൺസ് ഫാദർ ഡൈഡ് സൂൺ ആഫ്റ്റർ ഹിസ് ബർത്ത് ആൻഡ് വാസ് റേസ്ഡ് ബൈ ഹിസ് മദർ. പിന്നീട് അമ്മയാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് മദേഴ്സ് ഇൻഫ്ലുവൻഷ്യൽ കണക്ഷൻസ് ഇൻ ദ സിറ്റി, ജോൺ ബിഗാൻ ഹിസ് എഡ്യൂക്കേഷൻ അണ്ടർ ദി ഗ്രേറ്റ് സ്കോളർ ലിബാനിയസ്. അദ്ദേഹത്തിന് അമ്മ സാമൂഹികമായിട്ടൊക്കെ പല ഇടപെടലുകളും നടത്തിയിരുന്നത് കൊണ്ട് ലിബാനിയസിന്റെ കീഴിൽ പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഹി ലേൺ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഫ്രം മിലിത്യൂസ് ഫ്രം അന്ത്യൂക് ആൻഡ് റിസീവ്ഡ് ഹിസ് ബാപ്റ്റിസം ഇൻ 369. 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബാപ്റ്റിസം സ്വീകരിക്കുന്നത്. ഫ്രം ലിബാനിയസ് ജോൺ അക്വയേർഡ് ദ സ്കിൽസ് ഫോർ എ കരിയർ ഇൻ റിറ്റോറിക് ആസ് വെൽ ആസ് എ ലവ് ഓഫ് ദി ഗ്രീക്ക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിതാക്കന്മാരൊക്കെ സെന്റ് ജോൺ ക്രിസോസ്റ്റം ഒക്കെ വളരെ പണ്ഡിത ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് കേട്ടോ. പഠിക്കുമ്പം അക്കാര്യങ്ങൾ മനസ്സുവെച്ചോണം. ഏറ്റവും വാക്മിയും വളരെ പണ്ഡിതനുമാണ്. ഗ്രീക്ക് ലാംഗ്വേജ് പഠിക്കുക, ലിറ്ററേച്ചർ പഠിക്കുക എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ആസ് ജോൺ ഗ്രൂ ഓൾഡർ ഹി ബിക്കെയിം മോർ ഡീപ്ലി കമ്മിറ്റഡ് ടു ക്രിസ്ത്യാനിറ്റി ആൻഡ് വെന്റ് ഓൺ ടു സ്റ്റഡി തിയോളജി അണ്ടർ ഡിയോഡോർ ഓഫ് ടർസൂസ്. ടർസൂസിലെ ഡിയോഡോറിന്റെ അടുത്ത് തിയോളജി പഠിക്കാനായിട്ട് പോയി. അക്കോർഡിംഗ് ടു ദ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻ ജോസോമൻ, ലിബാനിയസ് വാസ് സപ്പോസ് ടു ഹാവ് സെഡ് ഓൺ ഹിസ് ഡെത്ത് ബെഡ് ദറ്റ് ജോൺ വുഡ് ഹാവ് ബീൻ ഹിസ് സക്സസർ. നോക്കൂ, ലിബാനിയസ് പറയുക അദ്ദേഹം മരിക്കാൻ നേരം ജോൺ വുഡ് ഹാവ് ബീൻ ഹിസ് സക്സസർ എന്നുള്ള കാര്യം. ഹിസ് ക്രിസ്ത്യൻസ് ഹാഡ് നോട്ട് ടേക്കൺ ഹിം ഫ്രം അസ്. നമ്മളിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ സക്സസർ അദ്ദേഹമായിരിക്കുമെന്ന് ലിബാനിയസ് പറഞ്ഞു എന്ന് പറയുക. ജോൺ ലിവ്ഡ് ഇൻ എക്സ്ട്രീം അസറ്റിസിസം ആൻഡ് ബിക്കേം എ ഹെർമിറ്റ് ഇൻ അബൌട്ട് 375 AD. ഹി സ്പെൻഡ് ദ നെക്സ്റ്റ് 2 years കണ്ടിന്യൂലി സ്റ്റാൻഡിംഗ്, സ്കേഴ്സ്ലി സ്ലീപ്പിംഗ് ആൻഡ് കമ്മിറ്റിംഗ് ദ ബൈബിൾ ടു മെമ്മറി. നോക്കൂ, വേദപുസ്തകം മുഴുവൻ ഹൃദിസ്ഥമാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് സ്ട്രെനുവസ് പ്രാക്ടീസസ് ഹി ബിക്കെയിം ഇൽ ആൻഡ് വാസ് ഫോഴ്സ് ടു റിട്ടേൺ ടു അന്ത്യോക്ക്. രോഗിയായി തീർന്നു അദ്ദേഹം, പിന്നെ തിരിച്ച് അന്ത്യോക്കിയയിലേക്ക് പോകാൻ നിർബന്ധിതനായി. ഹി വാസ് ഓർഡേൺഡ് ആസ് ഡീക്കൻ ബൈ മെട്രോപൊളിറ്റൻ മിലിറ്റിയസ് ഓഫ് അന്ത്യോക്ക്. ദാറ്റ് ടൈം മിലിറ്റിയസ് വാസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് അലക്സാണ്ട്രിയ ആൻഡ് റോം. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മിലിറ്റിയസ് ജോൺ ഡിഡ് നോട്ട് ജോയിൻ പോളിനസ് The arrival of Miltius. The Korai history okay aanu ningal adine belli pradhanam kodukkanavunnilla. But after the death of Paulinus, he was ordained as a presbyter by Evagrius, the successor of Paulinus. He brought about reconciliation between Flavian of Antioch, Alexandria and Rome. Thus he brought these three sees into communion for the first time in nearly 70 years. ദി അന്ത്യോക്കിനെയും അലക്സാണ്ട്രിയ അന്ത്യോക്ക് അലക്സാണ്ട്രിയ റോം ഈ മൂന്ന് സിംഹാസനങ്ങൾ അത്രമാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. വലിയ പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള കാര്യമല്ലെങ്കിലും ചരിത്രത്തിൽ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ മൂന്നിടങ്ങളിലായിട്ട് വേദശാസ്ത്രം രൂപപ്പെട്ടു വന്നു. മൂന്നിടങ്ങളിൽ സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. അന്ത്യോക്ക് അലക്സാണ്ട്രിയ ആൻഡ് റോം. പിന്നീട് അലക്സാണ്ട്രിയൻ ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല, എങ്കിലും പിന്നീട് അന്ത്യോക്കും റോമും കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നിലേക്ക് വരികയാണ്. അത് നമുക്കറിവുള്ള കാര്യമാണല്ലോ, റോമായുടെയും അന്ത്യോക്കിന്റെയും പിന്തുടർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പിതാവ് ഈ മൂന്ന് സിംഹാസനങ്ങൾ ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഹി വാസ് എ പേഴ്സൺ ഓഫ് അൺപാരലൽഡ് എലക്വൻസ്. ദി എംപറർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ കെയിം ടു നോ എബൌട്ട് ഹിം. അങ്ങനെ ആ ചരിത്രം മുന്നോട്ട് പോവുകയാണ്. അത് പിന്നീട് നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതായ കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം അതുല്യമായ വാക്ചാതിരിയുടെ ഉടമയായിരുന്നു ഇവാനിയോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഖ്യാതി കുസ്മിനോപോലിസിലെ ചക്രവർത്തിയുടെ അടുക്കിലെത്തി. കുസ്മിനോപോലിസിലെ പാത്രിക്കീസായിരുന്ന നെക്കാരിയോസ് 379 നിര്യാതനായപ്പോൾ പിൻഗാമിയായി ഇവാനിയോസ് നിയുക്തനായി. ഈ സ്ഥാനത്തെത്തി അസൂയുണ്ടായിരുന്ന അലക്സാണ്ട്രിയയിലെ തെയോഫിലോസ് തന്നെ ചക്രവർത്തിയുടെ താല്പര്യം അനുസരിച്ച് സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പാത്രിക്കീസായി കഴിഞ്ഞ ഇവാനിയോസ് ചുറ്റും നടക്കുന്ന അഴിമതിയും അധാർമികതയും കൊണ്ട് മനസ്സുമെടുത്ത് അവയ്ക്കെതിരെ പരസ്യമായി തന്റെ ആസ്ഥാന പ്രസംഗ മണ്ഡപത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, അദ്ദേഹം പാത്രിക്കീസായിട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ചക്രവർത്തിയും ചക്രവർത്തിനിയും പ്രധാനമന്ത്രിയും ഒക്കെ അപ്രസംഗങ്ങളുടെ വിമർശന സ്ഥലങ്ങൾക്ക് പാത്രമായി. രാജകൊട്ടാരത്തിലെ അപ്രീതിയും അലക്സാണ്ടറിയൻ മെത്രാന്റെ അസൂയയും കൂടിച്ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇവാനിയോസ് നിഷ്കാസിതനായി, അദ്ദേഹത്തെ നിഷ്കാസിതനാക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ നാടുകടത്തിയ ദിവസം രാജപട്ടണത്തെ കിടിലം കൊള്ളിച്ച ഭൂചലനം രാജവൃത്തങ്ങളെ വരെ ഭയപ്പെടുത്തി. അശുഭലക്ഷണം കൊണ്ട് പേടിച്ച് ഇവാനിയോസിനെ തിരികെ വരുത്തി. അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞപ്പം എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഭൂചലനം ഉണ്ടായി. ഇതെല്ലാം കണ്ട് പേടിച്ച് ഇവാനിയോസിനെ തിരികെ വരുത്തി. ആ തിരിച്ചു വരവ് ഒരു മഹാസംഭവമായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് സെന്റ് ജോൺ ക്രിസോസ്റ്റസിന്റെ സ്വർണ്ണനാവുകാരനായ ഇവാനിയോസിന്റെ ജീവിതവുമായിട്ട് ചേർത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇവാനിയോസിന്റെ പിന്നീടുള്ള പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജ്ജസ്വലതയോടെയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. സ്വന്തം ആൾരൂപം സ്ഥാപിച്ച യൂഡോക്സിയ രാജ്ഞിക്കെതിരെ പരസ്യമായിട്ട് പ്രസംഗിച്ചത് മൂലം അദ്ദേഹത്തിനെതിരെ നടപടികൾ ആരംഭിച്ചു. അന്നത്തെ രാജ്ഞിയായിരുന്ന യൂഡോക്സിയ സ്വന്തം രൂപം പ്രതിമ ഉണ്ടാക്കി സ്ഥാപിച്ചു. അദ്ദേഹം ഇതിന് ശക്തമായിട്ട് സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇതിനെതിരെ പ്രസംഗിച്ചു. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ആരും അറിയാതെ അദ്ദേഹം നാടുവിട്ടു. ഇതിനോട് അദ്ദേഹത്തെ നാട് കടത്താനുള്ള ഉത്തരവും പുറപ്പെട്ടിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി നാട് കടത്തപ്പെട്ടതിനിടയിൽ പൊന്തോസിൽ വെച്ച് 407 അദ്ദേഹം നിര്യാതനായി. പിന്നീട് തെയോഡോഷിയോസ് 2-ാമന്റെ കാലത്ത് ഭൗതിക അവശിഷ്ടം രാജകീയ അകമ്പടിയോടെ കുസ്തന്തിനോപോലിസിലേക്ക് കൊണ്ടുവരപ്പെട്ടു. പിന്നീട് അദ്ദേഹം പൊന്തോസിൽ വെച്ച് 407 നിര്യാതനായി. ഈ പിതാക്കന്മാരെല്ലാം ഇങ്ങനെ നാട് കടത്തപ്പെടുകയും വളരെ പീഡനങ്ങളിലൂടെ പോവുകയും ചെയ്തു. നിങ്ങൾ പഴയ നിയമം മുതൽ മുഴുവൻ പരിശോധിച്ചു നോക്കി, ദാവീദ് എന്തുമാത്രം കഷ്ടതകളിലൂടെയാ പോയത് അല്ലെ? എന്നിട്ട് 150 സങ്കീർത്തനം എഴുതി. ഞാൻ ഓർത്തു, നമ്മളൊക്കെ ഒരു കഷ്ടതയിലൂടെ പോയാലോ വല്ല സങ്കീർത്തനം വല്ല നമ്മൾ എഴുതുവോ? നമ്മൾ കീർത്തനങ്ങൾ പാടി കേൾപ്പിക്കും. ആരെ കേൾപ്പിക്കുന്ന അറിയാം? കെട്ടിയവരെ പാടി കേൾപ്പിക്കും, കൂടെ ജോലി ചെയ്യുന്നവരെ പാടി കേൾപ്പിക്കും, മക്കളെ പാടി കേൾപ്പിക്കും. അത് സങ്കീർത്തനങ്ങളാണെന്നറിയാൻ പറയാമല്ല. നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കൊടുത്തു അല്ലേ? പക്ഷെ ഈ പിതാക്കന്മാർ വളരെയേറെ കഠിനമായ പ്രയാസങ്ങളിലൂടെ പോയി. നിങ്ങൾ എപ്പോഴും നോക്കൂ, എനിക്ക് മറ്റുള്ളവരുടെ ഈ തിയോളജിയിലുള്ള ഒരു അമർഷം ഇതാ. അടിമുഴുവും കർത്താവ് കൊണ്ട് നമ്മൾ ഇനി അടിപൊളിയായിട്ട് ജീവിക്കുക എന്നുള്ള പരിപാടിയേ ഇല്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ തന്നെ നോക്കൂ, അവരെല്ലാവരും എത്രയോ പീഡനങ്ങളിലൂടെ അടിപൊളിയായിട്ട് ജീവിക്കാനായിരുന്നെങ്കിൽ അവരായിരുന്നു ഏറ്റവും അടിപൊളിയായിട്ട്. കർത്താവിന് തൊട്ടുശേഷം മേൽദാനം ചെയ്തു, അടിപ്പടലുകളാ രക്ഷവരുത്തി, പിന്നീട് അവരായിരുന്നു അടിപൊളിയാവേണ്ടി. നമ്മളല്ല, അവരടിപൊളിയായില്ലല്ലോ. അവര് അടികൊണ്ടു വളരെയേറെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ നിന്ന കഷ്ടത, ഉറക്കളപ്പ്, പട്ടിണി, പൈതാകം, വിശപ്പ് തുടങ്ങി ധാരാളം പീഡനങ്ങളിലൂടെ കടന്നുപോയി. എല്ലാവരും ക്രിസ്തുവിന്റെ അനുകാരികളാകാനായിട്ട് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നോക്കൂ, ഈ അവിടെ വേദപുസ്തകം ചുട്ട് ധരിച്ചു ഒറ്റപ്പെട്ട അവിടെ ഇവിടെ ഒക്കെ ചില സംഭവങ്ങളുണ്ട്. ഈ പെന്തക്കോസ്തുകാരെ അവരെ ഇവരെയൊക്കെ കൊന്നൊന്നും പറഞ്ഞു. ഇന്നും ഇസ്ലാം തീവ്രവാദികളും ഒക്കെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ആരെയാ? ഈ കൾട്ടിലെ ആൾക്കാരെ അല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ബെന്നിഹിന്നിന്റെ പിൻഗാമികളെയോ അല്ലെങ്കിൽ ഇവിടെ ടി വിയിൽ പ്രസംഗം പറയുന്നവരുടെ പിൻഗാമികളെ കൊല്ലാനല്ലല്ലോ ഇവർക്ക് താല്പര്യം. ആരെയാ? അതുകൊണ്ട് അപ്പോസ്തോലിക സഭയിൽ നിൽക്കുന്ന ആൾക്കാരെ കൊല്ലാൻ അവർക്ക് താല്പര്യം. എന്തുകൊണ്ടാ? പൈശാചിക പ്രവർത്തനം അങ്ങനെയാ. കാരണം ഇത് നിലനിൽക്കുന്നതാ, മറ്റേ നിലനിൽക്കുന്നതല്ലെന്ന് പിശാചിനറിയാം, ഇത് നിലനിൽക്കുന്നതാണെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാ. അതുകൊണ്ട് സത്യസഭയിലെ ആൾക്കാർക്ക് എല്ലാ കാലഘട്ടത്തിലും പീഡനങ്ങളും പ്രയാസങ്ങളും പെർസിക്യൂഷനും ഉണ്ട്. ഈ സെന്റ് ജോൺ ക്രിസോസ്റ്റത്തെ പോലെയുള്ള പിതാക്കന്മാർ, നമ്മൾ പഠിക്കുന്ന എല്ലാ പിതാക്കന്മാരും വളരെയേറെ മാറി മാറി പ്രയാസത്തിലൂടെ, കഷ്ടതയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ഒക്കെ പോയവർ. അവരെ വിശുദ്ധർ വിശുദ്ധർ നമ്മൾ വിളിക്കുമ്പോ ഒരു പക്ഷെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ നാണം കെട്ടോടിയവരവര്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും നിരാശകളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്, ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. അത് ഓർത്തോളണം. ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് എനിക്ക് എന്തുകൊണ്ട് വന്നു എന്ന് പറയരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവർക്ക് ഈ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. നിത്യജീവൻ നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് സകല കഷ്ടതകളോടും കൂടി അതിന് മറുപടി ലഭിക്കുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ കഷ്ടതകൾ മാറിയിട്ട് കഷ്ടതയാണ് സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധതയാണ് പ്രത്യാശയും. അതുകൊണ്ട് ഈ പിതാക്കന്മാരെല്ലാം കഷ്ടപ്പാടുകളിലൂടെ പോയി. സെന്റ് ജോൺ ക്രിസോസ്റ്റം കഷ്ടതകളിലൂടെ പോയി. അദ്ദേഹം പൊന്തോസിൽ വെച്ച് 407 നിര്യാതനായി. പിന്നീട് തയോഡോഷ്യസ് രണ്ടാമന്റെ കാലത്താണ് ഭൗതിക അവശിഷ്ടം ഹോളി റിലിക്സ് രാജകീയ അകമ്പടിയോടെ ക്രിസ്തുവിനോപദേശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നിങ്ങളോർക്കൂ, പിതാവ് ആയിരിക്കുന്ന യാക്കോബിന്റെ അസ്ഥികളെ കൊണ്ടിരുന്നതായിട്ട് നമുക്കറിയാം. ഓരോ പിതാക്കന്മാരുടെ അസ്ഥികൾ പിന്നീട് അത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അവര് എത്ര മൺമറഞ്ഞു പോയാലും ഒന്നുമല്ലാത്തവരായി പോയാലും അത് അവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യും തന്നെ ചെയ്യും. തയോഡോഷ്യസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികാവശേഷം രാജകീയ അകമ്പടിയോടെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, ക്രിസ്തുവിനോപ്പിളിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനിടയ്ക്ക് പറഞ്ഞ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടേരെ. ഈ പിതാക്കന്മാർ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരാണ്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലെങ്കിലും കാര്യത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓർപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ കൃതികളെയും സംഭാവനകളെയും പറ്റി പറയുകയാണ്. സ്വർണ്ണമാവുകാരനായ ഇവാനിയോസിന്റെ കൃതികളെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. വേദവ്യാഖ്യാനം, പ്രഭാഷണങ്ങൾ, ധാർമ്മികവും സന്യാസ സംബന്ധവുമായ പ്രബന്ധങ്ങൾ, കത്തുകൾ. ഇവകളിൽ ഏറ്റവും പ്രധാനം പൗരോഹിത്യത്തെ സംബന്ധിച്ചുള്ള 6 പുസ്തകങ്ങളാണ്. അദ്ദേഹം ഈ പൗരോഹിത്യത്തെ സംബന്ധിച്ച് 6 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടപ്പോൾ ഒളിച്ചോടിയതിനെ വിശദീകരിച്ചുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എഴുതിയ പ്രബന്ധമാണിത്. അതിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നു: പുരോഹിത ശുശ്രൂഷ ഈ ഭൂമിയിൽ നടക്കുന്നുവെങ്കിലും സ്വർഗത്തിലെ കർമ്മമായി കരുതണം. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണ് നടക്കുന്നതെങ്കിലും അത് സ്വർഗത്തിൽ നടക്കുന്ന കർമ്മമായിട്ട് കരുതണം. ഈ പുണ്യ ശുശ്രൂഷ പാപിച്ചത് മനുഷ്യനോ മാലാഖയോ മറ്റു സൃഷ്ടികൾ ഏതെങ്കിലുമോ അല്ല, പരിശുദ്ധാത്മാവാണ്. ഭൗമികരാകുന്ന നമ്മെ മാലാഖമാരുടെ ശുശ്രൂഷയ്ക്ക് അവിടുന്ന് വിളിക്കുന്നു. ആകയാൽ സ്വർഗീയ കണങ്ങളിൽ ഉൾപ്പെടുന്നവനെ പോലെ വിശുദ്ധ രഹസ്യങ്ങൾ പരിക്രമിക്കുവാൻ വിശുദ്ധനായിരിക്കണം. രക്ഷകൻ ബലിയായി നിന്റെ കൺമുൻപിൽ കാണുകയും ബലിയിൽ പങ്കെടുക്കുന്നവർ ബലിരക്തത്താൽ എന്ന പോലെ ദിവ്യ തേജസ് അണിയുന്നതും നീ കാണുമ്പോൾ നീ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കരുണയല്ലേ ഈ അത്ഭുതം? സ്വർഗത്തിൽ പിതാവിനോട് കൂടെ ഇരിക്കുവാൻ, അതേസമയം നമ്മുടെ കരങ്ങളിലും ഇതാ കൂടെ ഇരിക്കുന്നവൻ, അതേസമയം നമ്മുടെ കരങ്ങളിലും ഇതാ ആശ്ലേഷിക്കപ്പെടുന്നു. അതായത് നമ്മൾ ഒരു പാട്ട് പാടുമല്ലോ, അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. പറഞ്ഞാൽ സ്വർഗീയന്മാർ ആരെ നോക്കി പേടിച്ചു നിൽക്കുന്നവനെ, നിന്റെ മുൻപിൽ ഇരിക്കുന്ന മേശയിൽ അപ്പവും വീഞ്ഞുമായിട്ട് നീ കാണുകയാണ്. ആരെ മിന്നലൊടുത്തോർ നോക്കുകയിൽ എരിയുന്ന ഉടനെ, മിന്നലണിഞ്ഞു നിൽക്കുന്ന വലാഹമാരാ, പക്ഷെ ദൈവത്തെ നോക്കിയാൽ അവരെരിഞ്ഞു പോകും. അവനെ മൺമയർ, മനുഷ്യരെന്നെ ചെയ്യുന്നു, മനുഷ്യരെ മൺമയർ ഭക്ഷിച്ച് മുഖം തെളിയുന്നു. പരാത്മാർ എരിഞ്ഞു പോവുകയാണ് അവനെ ആശ്ലേഷിക്കുമ്പോൾ, അല്ലെ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രഭാവം കൊണ്ട്. നമ്മളോ മൺമയരായ മനുഷ്യൻ അവനെ അവനെ സ്വീകരിച്ച് മുഖം തെളിയുകയാണ് എന്ന് പറയുക. ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, മാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് മാലാഖമാരുടെ ഇടയില് അസൂയ ഉണ്ടോ എന്ന് നമുക്കറിയാൻ മേല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ആരോടായിരിക്കും? മാനുഷ്യസുതരോട് ആ ക്രോഭേന്മാർക്കുണ്ടത് നൂനം എന്ന് പറഞ്ഞാൽ കരി എന്നാ, മനുഷ്യരോട് അവർക്ക് അസൂയുണ്ട്. കരി എന്നാ, അവരൊന്ന് കാണാനും തൊടാനും ആഗ്രഹിക്കുന്നവരെ ഇതാ അവർ കൈകളിലെടുത്ത്, മനുഷ്യൻ കൈകളിലെടുത്ത് ആഘോഷിക്കുന്നു, അവൻ ഭക്ഷിച്ച് മുഖം തെളിയുന്നു. അതുകൊണ്ട് അവര് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവര് എരിഞ്ഞു പോവുകയാണ്, എരിയുന്ന ഉടനെയാ അവരെരിഞ്ഞു പോവുകയാണ്. പക്ഷെ മനുഷ്യൻ അതുകൊണ്ട് അവന്റെ മുഖം തെളിയുകയാണ്. അത്ര ശക്തമായി ഈ പിതാവ് ഈ വിശദീകരണങ്ങളൊക്കെ നൽകുകയാണ്. അപ്പോസ്തല പ്രവർത്തികളെ ആസ്പദമാക്കിയ ഒരു പ്രഭാഷണത്തിൽ ഇവാനിയോസ് ഇങ്ങനെ പറയുന്നു, സഭകളെ നശിപ്പിക്കുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്കിഷ്ടം കാതുകളെ രമിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. പ്രസംഗകരെ കേൾക്കുന്നത് ഗായകന്മാരെയോ കിന്നരം വായിക്കുന്നവരെയോ ശ്രദ്ധിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന അന്ന് മുതലേ ഉള്ള ഒരു ഒരു പ്രശ്നമാണ് സഭകളെന്ന് പറയുന്നത്. നമുക്ക് ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളല്ല, നിത്യജീവന് വേണ്ടിയുള്ള വിഷയമൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ ലോകത്തിൽ ഇച്ചിരി സകലം സന്തോഷം, പ്രാതിന കുളിർമ അതൊക്കെയാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് പ്രസംഗരെ കേൾക്കുക എന്ന് പറയുന്നത് ഗായകന്മാരെയോ കിന്നരം വായിക്കുന്നവരെ ശ്രദ്ധിക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവാനിയോസ് പറഞ്ഞിരിക്കുകയാണ്. സെന്റ് ജോൺ ക്രിസോസ്റ്റം വിശുദ്ധനായ ഇവാനിയോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അനീതിക്കും അധാർമികതയ്ക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ക്രൈസ്തവ മനോഭാവത്തെ പ്രായോഗികമായി കാണിച്ചു എന്നാണ്. അദ്ദേഹം അത് മനസ്സിൽ വെക്കുക മാത്രമായിരുന്നില്ല, നമ്മളൊക്കെയാണ് കുറെ ഇതൊക്കെ കണ്ടിട്ടും ഉണ്ടാതിരിക്കും, പക്ഷെ അദ്ദേഹം ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് സെന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളെ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളൂ ഈ പിതാക്കന്മാരെ പറ്റി. നമ്മൾ പഠിക്കാനുണ്ടായിരുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് പേരെയും പഠിച്ചു, യേശു ദ ഗ്രേറ്റ്, ഗ്രിഗറി ഓഫ് നിസ്സ ആൻഡ് സെന്റ് ജോൺ ക്രിസോസ്റ്റം. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് കൊലോസ്യൻ പിതാക്കന്മാരിൽ രണ്ടാമനായിരുന്ന നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ പറ്റിയാണ്. അത് പെട്ടെന്ന് ഞാനൊന്ന് വായിച്ചു പോകാം, നമുക്കൊരു 8 മിനിറ്റ് കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് കണ്ടുപോകാം. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളെ മാത്രമേ ദൈവശാസ്ത്രജ്ഞൻ, ദൈവലോഗോസ് എന്ന അർത്ഥത്തിൽ പറയുന്നുള്ളൂ, വചനമായ അല്ലെങ്കിൽ ലോഗോസ് ആയിരിക്കുന്ന ദൈവത്തെ, ലോഗോസ് വചനം, ദൈവം തയോസ്, തയോലോഗോസ് ദൈവത്തെ കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്നതിനാൽ അത് വിശുദ്ധ ഗ്രിഗോറിയോസിനെ കുറിച്ചാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഡെമോസ്തനീസ് എന്നും അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. വിശുദ്ധ നാസിയാനസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് കപ്പദോക്കിയയിലെ നാസിയാനസിന് സമീപമുള്ള ആരിയാൻസിലാണ് ക്രിസ്തുവർഷം 330 ഗ്രിഗോറിയോസ് ജനിച്ചത്. നാസിയാനസിലെ മെത്രാനായ ഗ്രിഗോറിയോസ് ആയിരുന്നു പിതാവ്. അന്ന് കുടുംബജീവിതം നയിച്ച മെത്രാന്മാരുണ്ടായിരുന്നു. മെത്രാനായിരുന്നു പിതാവ് എന്ന് പറയുമ്പം അന്ന് കുടുംബജീവിതം നയിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെത്രാന്റെ മകനായിരുന്നു വിശുദ്ധ ഗ്രിഗോറിയോസ്. മാതാവിന്റെ പേര് നൊണ്ണ എന്നാണ്. നൊണ്ണ ഒരു ഉത്തമ ക്രൈസ്തവ സ്ത്രീരത്നമായിരുന്നു. അവരുടെ മാതാപിതാക്കളും ക്രൈസ്തവരായിരുന്നു എന്ന പിതാവായ ഗ്രിഗോറിയോസ് ജ്ഞാനസ്നാനം പ്രാപിച്ച് ക്രൈസ്തവനായ ആളായിരുന്നു. ഗ്രിഗോറിയോസ് തന്റെ പ്രഭാഷണങ്ങളിൽ ഒന്നിൽ തന്റെ മാതാവ് തന്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചെന്ന് പറയുന്നു. ജനിക്കുന്നതിന് മുമ്പേ എന്റെ അമ്മ എന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ഗ്രിഗോറിയോസിന്റെ വിദ്യാഭ്യാസം ആദ്യം കപ്പദോക്കിയിലെ കൈസരിയായാലും പിന്നീട് പലസ്തീനായിലെ കൈസരിയായാലും അലക്സാണ്ട്രിയായാലും ആദൻസിലും ഒക്കെ ആയിട്ടാണ് നടന്നത്. കപ്പദോക്കിയിലെ കൈസറിയായിൽ ഭാഷയും സാഹിത്യവും പഠിക്കുമ്പോഴാണ് ആദ്യമായി ബസേലിയോസിനെ പരിചയപ്പെട്ടത്. ബസേലിയോസ് ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റും ഈ നാസിയാനത്തിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഇവരെ ഫ്രണ്ട്സ് ആണ്. ഗ്രിഗറി ഓഫ് നിസ്സ ബേസിൽ ദ ഗ്രേറ്റിന്റെ ബ്രദറാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. ഈ കൊലോക്കിയൻ പിതാക്കന്മാർ മൂന്നുപേരെ പഠിക്കുമ്പോൾ ബേസിൽ ദ ഗ്രേറ്റ് ആൻഡ് ഗ്രിഗറി ഓഫ് നിസ്സ ആർ ബ്രദേഴ്സ് ആൻഡ് ബേസിൽ ദ ഗ്രേറ്റ് ആൻഡ് ഗ്രിഗറി ഓഫ് നാസിയാൻസ് ആർ ഫ്രണ്ട്സ് എന്നുള്ളത് ഓർത്തിരിക്കണം. വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ഗ്രിഗോറിയോസിനെ ബെസേലിയോസ് പൊന്തോസിലെ ഐറിസ് തീരത്തുള്ള തന്നെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ബെസേലിയോസിനൊപ്പം ഗ്രിഗോറിയോസ് കഴിച്ചുകൂട്ടിയ കാലമാണ് രണ്ടുപേരുടെയും ജീവിതത്തിലെ ആത്മീയ സൗഭാഗ്യത്തിന്റെ അനർക്ക നിമിഷങ്ങൾ. രണ്ടുപേരും കൂടിയാണ് ഫിലോക്കാലിയായും സന്യാസ നിയമങ്ങളും ക്രോഡീകരിച്ചെടുത്തത്. ഫിലോക്കാലിയെ ഞാൻ പറഞ്ഞു, സ്വർഗാരോഹണ ഗോപണി എന്ന പേരിൽ മലയാളത്തിൽ ആ പുസ്തകം ലഭ്യമാണ്. അത്ര ശ്രേഷ്ഠമായ ഒരു പുസ്തകവും സന്യാസ നിയമങ്ങളെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിന്റെ നമ്മൾ പറയുന്ന മോക്ഷം പ്രാപിക്കുക, നിർവ്വാണം പ്രാപിക്കുക എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് നമ്മളെ വലിച്ചു കയറ്റുന്ന ഗോവണി, സ്വർഗാരോഹണ ഗോവണിയായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഫിലോക്കാലിയ എന്ന് പറയുന്നത്. അതിന് ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം സഭാഭരണ പിന്നീട് അദ്ദേഹം സഭാഭരണത്തിലേക്കൊക്കെ വന്നു. സഭാഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞ് അദ്ദേഹം ഒരു വിശ്രമ ജീവിതം ആരംഭിച്ചു. ക്ഷയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് അതൊരു ആവശ്യമായിരുന്നു. തന്റെ പിതൃസ്വത്തായ ആരിയൻസിലെ തോട്ടത്തിൽ താമസിച്ചുകൊണ്ട് ദീർഘമായ സാഹിത്യ സൃഷ്ടി അദ്ദേഹം നടത്തി. 389 അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹത്തിന്റെ കൃതികൾ ദൈവശാസ്ത്രപരമായും ആത്മീയ പ്രദമായും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. നാലായിട്ട് തരംതിരിക്കാം: ദൈവശാസ്ത്രപരം, വിശേഷാവസരങ്ങളിലെ പ്രസംഗങ്ങൾ, കത്തുകൾ, കവിതകൾ. വേദശാസ്ത്രപരമായ കൃതികൾ 2 അറിയൂസുകാർക്കെതിരെ നടത്തിയ ദൈവശാസ്ത്ര പ്രഭാഷണങ്ങളും പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒളിച്ചോട്ടത്തിനൊരു വിശദീകരണവും. വിശേഷാവസരങ്ങളിലെ പ്രസംഗങ്ങളിൽ ബെസേലിയോസിന്റെ പേരിൽ നടത്തിയ ചരമപ്രസംഗമാണ് ഏറ്റവും പ്രധാനം. അനേകം സുഹൃത്തുക്കൾക്കുള്ള കത്തുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കും. സ്വന്തം ജീവിതകഥ കവിതാരൂപത്തിൽ അദ്ദേഹം പറയാനായി ശ്രമിച്ചിട്ടുണ്ട്. ഗ്രിഗോറിയോസിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ: വിശുദ്ധ തൃത്വത്തെ സംബന്ധിച്ച് ബെസേലിയോസ് തുടങ്ങിവെച്ച വ്യാഖ്യാന ശ്രമങ്ങൾ പൂർത്തീകരിച്ചത് നാസിയാൻസസ് ലഭിച്ചത് ഗ്രിഗോറിയോസ് ആണ്. കൊസ്തന്തിനോപോലിസിലെ 2 സാർവത്രിക സിനോദോസിൽ ഗ്രിഗോറിയോസ് ആണ് അറിയൂസ് വേദപുരീതത്തിന്റെ അവസാന മുളയായ മാസിഡോണിയസിനെ ഫലപ്രദമായി ഖണ്ഡിക്കുന്നത്. വിശുദ്ധ മറിയാമനെ ദൈവമാതാവെന്ന് വളരെ മുൻപേ പറയാൻ തുടങ്ങിയ ആളാണ് ഗ്രിഗോറിയോസ്. സ്വന്തം സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി കടിച്ചു തൂങ്ങാതെ സ്വയം പിൻവാങ്ങുന്ന അസുലഭ മാതൃകയാണ് വിശുദ്ധ ഗ്രിഗോറിയോസ്. ദൈവശാസ്ത്ര ചിന്തയിൽ യുക്തിക്ക് അതിന്റേതായ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ ദൈവശാസ്ത്ര പ്രഭാഷണത്തിൽ ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: യുക്തിബോധം നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് ദൈവം തന്നെ നമ്മിൽ നട്ടിരിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ആദ്യ പ്രമാണം. അതിൽ നാം എല്ലാം പങ്കാളികളുമാണ്. ദൃശ്യമായ സംഗതികളിൽ കൂടി അത് തന്നെയാണ് നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് യുക്തിക്കൊരു റാഷണൽ റീസണിംഗ് എന്നുള്ളതിനൊരു കാര്യമുണ്ട്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, പക്ഷെ ഓൾ ദീസ് റീസണിംഗ് ആർ ലീഡ് അസ് ടു ദി സാൽവേഷൻ, എന്ന നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. അപ്പോ ഈ 3 കപ്പദോസ്യൻ പിതാക്കന്മാർ ബെസേലിയോസ്, നാസിയാൻസിലെ ഗ്രിഗോറിയോസ്, ഗ്രിഗോറിയോസ് നിസ്സ, അതിൽ ബെസേലിയോസും ഗ്രിഗോറിയോസ് നിസ്സായും അവര് ബ്രദേഴ്സ് ആണ്. നാസിയാൻസിലെ ഗ്രിഗോറിയോസും ബെസേലിയോസും കൂട്ടുകാരാണ്. ഇവരെല്ലാവരും അറിയോസിന്റെ വേദപുരത്തെയും തുടർന്ന് വന്ന അപ്പോളിനാറിസം, യൗണോമിയസും തുടങ്ങി മാസിഡോണിയസും തുടങ്ങി എല്ലാ ഹെറിറ്റിക്സിനെയും ചെറുസീസിനെയും വളരെ ശക്തമായിട്ട് എതിർത്തു. ആ പിതാക്കന്മാർ ജീവിതം നമുക്ക് വേണ്ടി നൽകി. പ്രത്യേകിച്ച് വിശുദ്ധ തൃത്വത്തെ, പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ, ഇതിനെതിരെ ഉണ്ടായ വേദവിരീതങ്ങളെല്ലാം എതിർത്ത് അവയുടെ സത്യവിശ്വാസം നഷ്ടപിടിപ്പിച്ച 3 പേരാണ് കപ്പദോക്കിയൻ പിതാക്കന്മാർ. അതിനുശേഷം ശക്തമായിട്ട് അക്കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്തിയ ആളാണ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണനാവുകാരനായ മാർ യുവാനിയോസ്. അദ്ദേഹത്തിന്റെ റിച്ചോറിക്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ഒറേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത്. അനീതിക്കെതിരെ ശക്തമായിട്ട് കൊടവാളം ഈ പിതാവാണ് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്നും കൂടി ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ പിതാക്കന്മാരെ പറ്റിയുള്ള പഠിപ്പിക്കല് ഇത്രയും മതി. ഫ്രീപ്പായിട്ട് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോക്കുക. അതുകൂടാതെ ദിവ്യബോധനത്തിലെ പുസ്തകത്തിലെ സാക്ഷികളുടെ സമൂഹം എന്നുള്ള പുസ്തകത്തിലെ അവസാന ഭാഗങ്ങളിൽ ഈ പിതാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതും നമുക്ക് നോക്കാവുന്നതാണ്. ചില സന്യാസ നേതാക്കന്മാർ, ഭാഗം 2 ചില സന്യാസ നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള 2-3 ചാപ്റ്ററുകളിൽ പിതാക്കന്മാരെ പറ്റിയുണ്ട്. മലയാളം വേണ്ടവർക്ക് അത് വായിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നോക്കുക. ഏതായാലും പിതാക്കന്മാരെ പറ്റി ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി പഠിക്കുവാൻ ദൈവം നമുക്കിടയാക്കി. ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ. നമ്മൾ ഇനി അടുത്ത ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാമോ? ഇനി പഠിക്കുന്നതോ?
അതെ, ഇനി നമ്മുടെ പിന്നെ അതാണല്ലോ ഇനി എല്ലാ സിലബസിലുള്ളത്.
അതെ, ഇനി അതുകൊണ്ടുണ്ട് 1964 തൊട്ട് 2010 വരെ ഉള്ള സ്റ്റാറ്റിസ്റ്റി, അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ അച്ഛൻ അതൊന്ന് അത് അവിടെ നിട്ടൊന്ന് നോക്കണം. ഈ ഏൻഷ്യന്റ് ഫാദേഴ്സിനെ കുറിച്ച് ഞങ്ങൾ വായിച്ച് തന്നെ പോവാണെങ്കിൽ ഇത്രയുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടുകയില്ല. അത് മനസ്സിലിരുത്തി ഇത് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നതിന് അച്ഛൻ വളരെയധികം നന്ദി. ഒരാളുടെ സഹായം കൂടാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലിത്. അച്ഛന്റെ ഈ സഹായത്തിന് വളരെയധികം നന്ദി പറയുന്നു. ഇത് ഞങ്ങൾ മറക്കുകയില്ല. എന്നാൽ ഏൻഷ്യന്റ് ഫാദേഴ്സിനെ കുറിച്ച് ഇപ്പൊ പഠിച്ചുവല്ലോ, ഒരു നല്ല സഹായമായിരുന്നു അച്ഛന്റെ. അച്ഛൻ ഒരുപാട് പാടുപെട്ടു എന്നറിയാം. വളരെയധികം ഇതിനെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് അച്ഛൻ ഇത് ഇത് പറയുന്നതെന്നറിയാം. ഒത്തിരി സമയം ചെലവഴിച്ചെങ്കിലും അത് ഫലപ്രദമായി തീരട്ടെ എന്ന് ആശിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച സ്റ്റാറ്റിസ്റ്റിക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും പ്രിന്റ് ചെയ്ത് അതും കൊണ്ടിരിക്കണം അച്ഛന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ശരി അച്ഛൻ.
ഞങ്ങളുടെ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ
മറച്ചുകൊള്ളണമേ.
കേൾപ്പിച്ച ക്ലാസ്സുകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാക്കന്മാർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധമൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ച് നൽകി ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങൾ കാവലായിരിക്കേണ്ടത്. ഒരു അനേക കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി ഞങ്ങളുടെ ഇലോ ജീവിതത്തിലും പ്രയാസങ്ങളെയും വൈവിധ്യങ്ങളെയും എല്ലാം കർത്താവെ നിന്റെ നാമത്തിൽ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കൃപകളാൽ ഞങ്ങളെ വഴി നടത്തണമേ. നന്മകളാൽ സമർത്ഥരാക്കണമേ. എം എം വി എസ് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും എല്ലാം തിരുവുമ്പാവി അർപ്പിക്കും. ഞങ്ങളുടെ ഇടവുകള് വിശുദ്ധ സഭ ഞങ്ങളുടെയും ഭാവി എല്ലാ വൈകിട്ട് നേതൃത്വം നൽകുന്നവരെല്ലാവരെയും അർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് സംബന്ധിച്ച് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. നാളെ മുതലുള്ള ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങൾ ഞങ്ങളുടെ ആത്മീയ ഉന്നതിക്കും ദൈവനാമത്തിനും ഞങ്ങളുടെ വിശദീകരണത്തിനും മുഖാന്തരമായി തീരണം. ഇതിനേക്കും ഏകജാതം പരിശുദ്ധവും കഴിക്കാൻ ഞങ്ങൾ എന്നും വന്നെ പുതിയ സ്വാതന്ത്ര്യം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
Thank you, sir. Thank you, everyone.
Okay, thank you, everybody.